പ്രാർത്ഥിക്കാം. കർത്താവെ, നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരും ആശ്രയിപ്പാനും രക്ഷകനുമായില്ലല്ലോ. നിൻ്റെ സന്നിധിയിൽ നിന്നും ഈ പകൽക്കാലം വരുവാൻ അങ്ങ് നൽകിയ ഈ അവസരത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അല്പനിമിഷം അവിടുത്തെ വനത്തിന് കീഴിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങ് വാസ്തവമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വനത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ കർത്താവെ. നിൻ്റെ വചനം ആ തേനിലും തേൻകെട്ടയിലും മധുരമുള്ളതായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അത് ജീവനും ശക്തിയുമുള്ളതായിരിക്കാൽ കർത്താവെ, സന്ധിമജ്ജകളെ തുളച്ചു കയറുന്ന ഇരുവായത്തല മൂർച്ചുള്ള വാളായിരിക്കാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ വചനത്താൽ ഇന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. ബലഹീനടിയനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ ക്രൂശനം പറയുന്ന നിൽപ്പാണ് യോഗ്യത എന്ന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ ഹൃദയങ്ങളെ അവിടെ ഒരുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇരിക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വലിയനായ ദൈവത്തെ ആരാധിക്കുവാൻ വീണ്ടും ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും വളരെ ഹൃദ്യമായി ആരാധനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തിന് നമ്മൾ അല്പനേരത്തെ ചിന്തയ്ക്കായി നമ്മൾ ഒന്നാം പാഠമായിട്ട് വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിലെ 6-7 അധ്യായങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അതിൽ 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ബട്ട് നോഹ ഫൗണ്ട് ഫേവർ ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. ഏതൊരു വേദപുസ്തക പഠിതാവിനെയും വളരെ ജിജ്ഞാസയുണ്ടാക്കുന്ന ഒരു ക്യൂരിയോസിറ്റി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 6-7 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സൺഡേ സ്കൂൾ കാലം മുതൽ പഠിക്കുന്ന നോഹയുടെ കാലത്തെ പ്രളയം, ഒരുപക്ഷെ അത് വായിക്കുന്ന അവസരത്തിൽ നമുക്കെല്ലാം അല്പമായിരിക്കുന്ന വലിയ ഒരു ജിജ്ഞാസയുണ്ട്. അതെങ്ങനെ ഇത്രമാത്രം പ്രളയമുണ്ടായി, അത് ശരിയാണോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൂടി വരാം. എന്നാൽ കേവലം ബൈബിളിൽ മാത്രമല്ല, മറ്റിതര ചരിത്ര രേഖകളിലും ഭൂമിയെ ഗ്രസിച്ച ഒരു പ്രളയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. BC 2000 എഴുതപ്പെട്ടതായ സുമേറിയൻ, അതോടൊപ്പം അക്കാഡിയൻ, ബാബിലോണിയൻ ചരിത്രങ്ങളിലും ഭൂമിയിൽ വലിയൊരു പ്രളയമുണ്ടായിട്ടുണ്ട്, അതിനെ സംബന്ധിച്ചുള്ളതായ കഥകളൊക്കെ ചരിത്രമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ദ റീസെൻ്റ് എക്സ്കവേഷൻസ് ഇൻ ദ സൗത്ത് മെസൊപ്പൊട്ടേമിയൻ ഏരിയാസ്, സൗത്ത് മെസൊപ്പൊട്ടേമിയയിലെ പ്രദേശങ്ങളായി ഊർ, കിഷ്, വാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ചരിത്ര ഗവേഷകന്മാർ നടത്തിയ ഗവേഷണങ്ങളിലും ഒരു വലിയ പ്രളയം ഭൂമിയിൽ ഉണ്ടായതിനുള്ളതായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്രളയം ഭൂമിയിൽ ഉണ്ടായെന്നും അതിലൂടെ ഭൂമിയിൽ അന്നുവരെ ഉണ്ടായിരുന്ന ജീവജാലങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതും വേദപുസ്തകപരമായിട്ടും ചരിത്രപരമായിട്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. എത്ര നാൾ ഈ പ്രളയം നീണ്ടു നിന്നു? ഹൗ ലോങ് വാസ് ദ ഡ്യൂറേഷൻ ഓഫ് ദിസ് ഫ്ലഡ്? അത് നമുക്ക് കണക്കാക്കുവാനായിട്ട് വേദവസ്യം തന്നെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. നമ്മൾ വേദവസ്യം നോക്കുമ്പോൾ, അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്റ്റ്, ദ ഗ്രേറ്റ് ഫ്ലഡ് ഹാപ്പൻ ഇൻ ദ 600th ഇയർ ഓഫ് നോവാസ് ലൈഫ് ഓൺ 17th ഡേ ഓഫ് ദ 2nd മന്ത്. നോഹയുടെ ആയുസിൻ്റെ 600-ാം സംവത്സരത്തിൽ 2017 അന്ന് തന്നെ ആഴിയുടെ ഉറവിളക്കയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലും തുറന്നു. 7:11 പറയുന്നു. അപ്പോൾ അന്നാണ് ഈ പ്രളയം ആരംഭിച്ചതായിട്ട് വേദവസ്യം രേഖപ്പെടുത്തുന്നത്. എന്നാണ് അവസാനിച്ചത്? അത് വീണ്ടും ഉൽപ്പത്തി നമ്മൾ കാണുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ബൈ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ഫസ്റ്റ് മന്ത് ഓഫ് നോവാസ് 601st ഇയർ ദ വാട്ടർ ഹാഡ് ഡ്രൈഡ് അപ്പ് ഫ്രം ദി എർത്ത്. 601-ാം സംവത്സരം 1st മാസം 1st ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. അപ്പോൾ ഇത് കണക്ക് കൂട്ടുന്ന അവസരത്തിൽ ഏകദേശം 12 മാസവും 10 ദിവസവും 12 months and 10 days മുതൽ 1 ഇയർ ഈ കാലഘട്ടമാണ് പ്രളയത്തിൻ്റെ ഒരു കാലഘട്ടമായി വേദപുസ്തക ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പ്രളയത്തിൻ്റെ പ്രത്യേകത, ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും മനുഷ്യരും നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രളയത്തിൻ്റെ പ്രത്യേകത. നോഹയും കുടുംബവും, നോഹയോടും കുടുംബത്തോടും കൂടെ പെട്ടകത്തിൽ കടന്നതായ ജീവജാലങ്ങൾ ഒഴികെ ബാക്കി ഭൂമിയിലുണ്ടായിരുന്ന എല്ലാവരും ചത്തുപോയി എന്ന് വേദവസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം നശിച്ചുപോയ ഒരു പ്രളയമായിരുന്നു നോഹയുടെ കാലത്തെ പ്രളയം. എന്തുകൊണ്ടാണ് ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ അന്ന് ഇപ്രകാരം പ്രളയം വന്ന് മരിച്ചു പോവാൻ, ചത്തുപോവാൻ, അല്ലെങ്കിൽ ദൈവം അവരെ നശിപ്പിക്കുവാൻ കാരണമായി തീർന്നത്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരുന്നു? വേദവസ്തം പറയുന്നത് അവര് സാധാരണക്കാരായിരുന്നില്ല എന്നാണ് പറയുന്നത്, അല്ലേ? 6:14 നമ്മൾ വായിക്കുമ്പോൾ അവര് മല്ലന്മാർ, വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ. ദ നെഫിലിംസ് വെർ ഓൺ ദി എർത്ത് ഇൻ ദോസ് ഡേയ്സ് ആൻഡ് ദേ വെർ ദ ഹീറോസ് ഓഫ് ദി ഓൾഡ് മെൻ ഓഫ് റിനോൺ. Genesis 6:4. സാധാരണക്കാരായിരുന്നില്ല, മല്ലന്മാരായിരുന്നു, വീരന്മാരായിരുന്നു, കീർത്തിപ്പെട്ട ആളുകളായിരുന്നു അന്ന് ഭൂമിയിലുണ്ടായിരുന്നത്. പക്ഷേ അവരെല്ലാവരും ഈ പ്രളയത്തിൽ പട്ടുപോയി, പ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ വേദപുസ്തകം പറയുന്നു, ബട്ട് നോവ ഫൗണ്ട് ഫേവർ ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. നോഹയ്ക്ക് ഹോവയുടെ കൃപ ലഭിച്ചു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വളരെ ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്തുകൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്? Why did Noah alone find favor in the eyes of the Lord? അതിന്റെ കാരണം എന്തായിരുന്നു? അതിന് നോഹയ്ക്കുള്ള യോഗ്യത എന്തായിരുന്നു? അത് മാത്രമാണെന്ന് ചുരുക്കമായി പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള യോഗ്യത വേദപുസ്തകം തന്നെ നമ്മൾ പറയുകയാണ്. എന്തുകൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത്? ഒന്നാമത്തെ യോഗ്യത കാരണം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 6:9 നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ഫസ്റ്റ് റീസൺ, നോഹ വാസ് റൈച്വസ് മാൻ, ബ്ലെയിംലെസ് എമംഗ് ദ പീപ്പിൾ ഓഫ് ഹിസ് ടൈം. തൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു നോവ എന്ന വേദവസം പറയുന്നു. മറ്റുള്ളവർ ദോഷത്തിൽ അകപ്പെട്ടപ്പോൾ, മറ്റുള്ളവർ ദൈവ സന്നിധിയിൽ നിന്ന് അകന്നുപോയപ്പോൾ, ദൈവകൽപ്പനയ്ക്ക് വിപരീതമായി ജീവിച്ചപ്പോൾ, അവരുടെ കണ്ണിന് ഇമ്പമായി കണ്ടതെല്ലാം പ്രവർത്തിച്ച് തങ്ങളുടെ ജഡത്തിൻ്റെ ഇച്ഛയ്ക്ക് വേണ്ടി ജീവിച്ചപ്പോൾ, നോഹ നിഷ്കളങ്കനായി നീതിമാനായി ദൈവസന്നിധിയിൽ നടന്നുവെന്ന് വേദപുസ്തകം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നോഹയുടെ കാലത്തുണ്ടായിരുന്ന മറ്റ് ആളുകളിൽ ദൈവം കണ്ട കുറ്റമെന്തായിരുന്നു? അവരെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുവാനുള്ള കാരണമെന്തായിരുന്നു? അതും വേദപുസ്തകം പറയുന്നു. 6:5 പറയുന്നുണ്ട്, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്ര എന്ന് യഹോവ കണ്ടു. ദ ലോർഡ് സോ ഹൗ ഗ്രേറ്റ് ദ വിക്കനെസ് ഓഫ് ദ ഹ്യൂമൻ റേസ് ഹാഡ് ബിക്കം ഓൺ ദി എർത്ത് ആൻഡ് ദാറ്റ് എവറി ഇൻക്ലിനേഷൻ ഓഫ് ദ തോട്ട്സ് ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് വാസ് ഓൺലി ഈവിൾ ഓൾ ദ ടൈം. മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. അവൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതായി ദൈവം കണ്ടു. അപ്പോൾ ബാക്കിയുള്ള ആളുകളെക്കുറിച്ച് ദൈവം കണ്ട കുറ്റം, അവരെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ജഡത്തിൻ്റെ താല്പര്യപ്രകാരം ദോഷമായത് പ്രവർത്തിച്ച് ദൈവസ്ഥലിൽ നിന്ന് അകന്നുപോയി ജീവിക്കുന്നവരായിരുന്നു. അവരുടെ ദുഷ്ടത ഏറ്റവും വർദ്ധിച്ചു എന്ന് നമ്മളിവിടെ കാണുന്നു. അതിൻ്റെ ഉദാഹരണം തന്നെ വേദവസ്തം പഠിപ്പിക്കുന്ന ഒരു ഉദാഹരണം എന്താണ്? അവരുടെ ദുഷ്ടത 6:2 കാണുന്നു, ദ സൺസ് ഓഫ് ഗോഡ് സോ ദാറ്റ് ദ ഡോട്ടേഴ്സ് ഓഫ് ഹ്യൂമൻ വേർ ബ്യൂട്ടിഫുൾ ആൻഡ് ദേ മാരീഡ് എനി ഓഫ് ദം ദ ചൂസ്. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമായ ഭാര്യയായി എടുത്തു. ഇതൊരു കുറ്റമാണ് അവർ കണ്ടത്. അപ്പോൾ ഇത് ഈ ഒരു വാക്യം വായിക്കുമ്പോൾ നമുക്കെല്ലാവരും അല്പം സംശയം അല്ലെങ്കിൽ അല്പം ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ പുത്രിമാരെ കണ്ട് സൗന്ദര്യമുള്ളവരാണ് കണ്ട് ബോധിച്ച് അവരെ ഭാര്യമാരായി എടുത്തു. അതെന്താണ് ദൈവത്തിൻ്റെ പുത്രന്മാർ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പുത്രന്മാർ എന്നുള്ളൊരു ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേദപുസ്തക ഈ ഒരു ഭാഗം അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ നിന്ന് പഠിക്കുമ്പോൾ, ഹീബ്രുവിൽ നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ ഇതൊരു അലങ്കാരിക ഭാഷയായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ വേദപുസ്തകം മുൻപോട്ട് വെക്കുന്ന ഒരാശയം, ശേത്തിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ജനം മാറിപ്പോയി. അപ്പോൾ ചോദിക്കുക, ആരാണ് ഈ ശേത്ത്? ശേത്ത് ആരാണെന്ന് അഞ്ചാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആദാമിന് തൻ്റെ 130-ാമത്തെ വയസ്സിൽ ജനിച്ച മകനാണ് ശേത്ത്. ആദാമിൻ്റെ മറ്റു മക്കൾ ആരൊക്കെയാ? യാക്കോബ് ഇസാക്കോ. ആരൊക്കെയായിരുന്നു? കൈനും ഹാബേലും ആയിരുന്നു. അതിലൊരാളും മരിച്ചുപോയി. ആരെ മരിച്ചുപോയെ? ഹാബേലിനെ കൈനും കൊന്നു കളഞ്ഞു അല്ലേ. അപ്പം നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുന്നുണ്ട്, ഈ ഹാബേലിനെ കൈൻ കൊന്നു കഴിഞ്ഞപ്പോൾ കൈൻ എന്ത് സംഭവിച്ചു? അവനെ ദൈവം ശപിച്ചു. അവൻ ശാപഗ്രസ്തനായി ഏദൻ തോട്ടം നിന്ന് അവന് അല്ലെങ്കിൽ ഏദൻ പ്രദേശത്ത് നിന്ന് ദൂരെ പോയി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അവൻ നാട് വിട്ടുപോയി, അല്ലെങ്കിൽ അവൻ ദൈവശാപത്തിന് ഇരയായി, അവൻ ദേശം വിട്ട് മറ്റൊരിടത്തേക്ക് അവൻ മാറിപ്പോയി. അപ്പം അതിനുശേഷം ആദാമിനുണ്ടായ ഒരു മകനാണ് ശേത്ത്, ആദാമിൻ്റെ 130-ാമത്തെ വയസ്സ്. പിന്നീട് കാലം കഴിഞ്ഞപ്പോൾ വംശങ്ങളെല്ലാം വർദ്ധിച്ചു. ശേത്തിൻ്റെ വംശപാരമ്പര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കായിനും അവനും പോയി, അവൻ്റെ വംശവും വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ച ശേഷം അവസാനം ഈ ശേത്തിൻ്റെ പാരമ്പര്യത്തിലുള്ളതായ മക്കൾ, അവർ കയ്യിൻ്റെ പാരമ്പര്യത്തിൽ വളർന്നതായ സ്ത്രീകളെ ഭാര്യമാരായി എടുത്തു. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശേത്തിൻ്റെ പാരമ്പര്യം, അല്ലെങ്കിൽ അതാണ് പറയുന്നത്, ദൈവത്തിൻ്റെ പുത്രന്മാർ. അപ്പോൾ ദൈവം ശപിച്ച് അയച്ചവനെ ശാപഗ്രസ്തൻ്റെ സന്തതിയുമായി ഇവർ ഇടകലർന്നു. ശാപഗ്രസ്തൻ്റെ സന്തതിയുമായി ഇവർ ബന്ധത്തിലേർപ്പെട്ടു. ഒറ്റ ഒരു കാരണമുള്ളൂ, അവർ നോക്കിയപ്പോൾ, അവർ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ അവർ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടു. സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് അവരുമായി, ശാപഗ്രസ്തനുമായി ഇവർ ബന്ധത്തിൽ ഏർപ്പെടുന്നു. അതാണ് ദൈവം കണ്ട വലിയ കുറ്റം. അവരുടെ കണ്ണിന് ബോധിച്ചത് എന്ന് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദേ യീൽഡ് ടു ദർ പ്ലഷേഴ്സ് ഓഫ് ദർ ഐസ്. ദൈവത്തിൻ്റെ പ്രമാണത്തെ, ദൈവഹിതത്തെ ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ കണ്ണിന് ബോധിച്ചത് അവർ തിരഞ്ഞെടുത്തു. തങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അവർ ജീവിക്കുവാൻ തുടങ്ങി. തങ്ങൾ ചെയ്യുന്നത് അനീതിയാണ് എന്ന് അറിഞ്ഞിട്ടും അവർ അപ്രകാരം ജീവിക്കാൻ തുടങ്ങി. ദൈവം മുമ്പാകെ തങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് ഹിതമല്ല എന്ന് അറിഞ്ഞിട്ടും തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ജനം പ്രവർത്തിച്ചു. ആ ഒരു കുറ്റമാണ് ദൈവം ഇവിടെ കണ്ടെത്തുന്നത്. അവർ ഇഷ്ടം പോലെ ജീവിച്ചു, ദൈവപ്രമാണം വിട്ട് അകന്ന് നടന്നു. അതുകൊണ്ടാണ് ഈ ഒരു പ്രളയത്തിനായി ദൈവം തീരുമാനിക്കുന്നതായി നമ്മളോട് വേദപുസ്തകം വായിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ നോഹ തൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായിരുന്നു. ജനമെല്ലാം ദൈവസന്ധിയിൽ നിന്ന് മാറ്റപ്പെട്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു തുടങ്ങിയപ്പോൾ തങ്ങളുടെ കണ്ണിന് ബോധിച്ചതും ശരീരത്തിന് ബോധിച്ചതും കാതിന് ബോധിച്ചതുമെല്ലാം തിരഞ്ഞെടുത്തപ്പോൾ നോഹ ദൈവപ്രമാണത്തിൽ നിലനിന്നു. അവൻ ദൈവകൽപ്പന വിട്ടുമാറാതെ നീതിമാനായി നിലകൊണ്ടു, നിഷ്കളങ്കനായി നിലകൊണ്ടു. അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നോഹയ്ക്ക് കൃപ ലഭിക്കുവാനുള്ളതായ കാരണമായി, ഒന്നാമത്തെ കാരണമായി വേദപുസ്തകം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഹി വാസ് എ റൈച്ചസ് മാൻ ആൻഡ് ബ്ലെയിംലെസ് എമംഗ് ഓൾ ദ പീപ്പിൾ ഇൻ ഹിസ് ടൈം. ബട്ട് ഓൾ അതേഴ്സ് ദേ വെന്റ് ആഫ്റ്റർ the worldly pleasures. They choose whatever they want. This man remained in God's presence. He was a righteous man. നീതിമാനായി നിലനിൽക്കുന്നതിനെ ദൈവം ഒരു നാളും കൈവിടുകയില്ല എന്ന് നോഹയുടെ ജീവിതം നമ്മളെ ഓർപ്പിക്കുകയാണ്. വേദവസം പറയുന്നു 34 സങ്കീർത്തനത്തിൻ്റെ 19 വാക്യങ്ങൾ, നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, പക്ഷേ അതിലൊന്നിൽ നിന്നും എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. അവൻ തകർന്നു പോകുവാൻ യഹോവ സമ്മതിക്കുകയില്ല. നീതിമാന സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇവൻ നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവസന്ധി നീതിയോടെ നിൽക്കുവാൻ, ലോകം ഏതു വഴി പോയാലും ഞാനും നിങ്ങളും ദൈവസന്നിൽ നീതിക്ക് വേണ്ടി നിൽക്കുവാൻ നോഹ നമ്മളെ ഇന്ന് ഓർപ്പിക്കുകയാണ്. നിഷ്കളങ്കനായി നീതിയോടെ നടന്ന നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചുവെന്ന് ഇവിടെ വേദവസം നമ്മളെ ഓർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നോഹയ്ക്ക് കൃപ ലഭിക്കുവാനുള്ള കാരണം, ഉൽപ്പത്തി പുസ്തകം 6:9 വാക്യത്തിൽ പറയുന്നു, നോഹ ദൈവത്തോട് കൂടെ നടന്നു. He walked faithfully with God. He was not only a righteous man and a blameless man. He walked with the Lord. അവൻ ദൈവത്തോട് കൂടെ നടന്നു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, He gave God a prime place in his life. തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുത്തു നോഹ. ഈ ലോകത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളുടെയും എല്ലാ ഇമ്പങ്ങളുടെയും എല്ലാം അപ്പുറമായി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുത്ത് ദൈവത്തോട് കൂടെ നോഹ നടന്നുവെന്ന് വേദവസം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തോട് കൂടെ നടന്നുവെന്ന് പറയുന്ന മറ്റൊരു മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട്. അതാരാണ്? ഹാനോക്കാണ് അല്ലേ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവനെ ദൈവം എടുത്തു എന്നാണ് പറയുന്നത്, പിന്നെ അവനെ കണ്ടില്ല. ദൈവത്തോട് കൂടെ നടന്നു. ഹി വാക്ക്ഡ് ഫെയ്ത്ത്ഫുള്ളി വിത്ത് ഗാഡ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നോഹയുടെ കാലം പോലെ തന്നെ പ്രലോഭനങ്ങളുടെയും മറ്റുവിധമായിരിക്കുന്ന പാപത്തിൻ്റെ എല്ലാ വെല്ലുവിളി നിറഞ്ഞ ലോകത്ത് ഞാൻ നിങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ എനിക്ക് നിങ്ങൾ കഴിയണം. ദൈവത്തോട് കൂടെ നടക്കുവാൻ എനിക്ക് നിങ്ങൾ കഴിയണം. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം, മുഖ്യസ്ഥാനം ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവത്തോട് ചേർന്ന് നടക്കുക. മീക്കാ പ്രവാചകൻ പറയാണ്, ബുക്ക് ഓഫ് മൈക്കാസ് 6:8, ആൻഡ് വാട്ട് ഡസ് ദ ലോർഡ് റിക്വയർ ഓഫ് യു? ടു ആക്ട് ജസ്റ്റ്ലി ആൻഡ് ടു ലവ് മേഴ്സി ആൻഡ് ടു വാക്ക് ഹംബ്ലി വിത്ത് യുവർ ഗോഡ്. മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. സ്വയം ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവസ്ഥ ദൈവത്തോട് ചേർന്ന് നടക്കുക. ആവർത്തന പുസ്തകം 5:33 നമ്മൾ വീണ്ടും വായിക്കുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘാശ്രയിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ കൽപ്പിച്ചുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളുവീൻ. ദൈവത്തോട് ചേർന്ന് നടക്കുക. നോഹ ദൈവത്തോട് കൂടെ നടന്നു, അവന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. മൂന്നാമതായിട്ട് നോഹയ്ക്ക് ദൈവകൃപ ലഭിക്കാനുള്ള കാരണം വേദവസം നമ്മളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ 6:22, 7:5 അതിൻ്റെ 16 നമ്മൾ കാണുന്നു, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. നോഹ ഡിഡ് എവറിഥിങ് ജസ്റ്റ് ആസ് ഗാഡ് കമാൻഡഡ് ഹിം. ദൈവം തന്നോട് കൽപ്പിച്ചത് അവൻ ചെയ്തു, അവൻ അങ്ങനെ തന്നെ ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ 3 ആവർത്തിച്ച് പറയുകയാണ്. ഹി ഡിഡ് എവറിഥിങ് ജസ്റ്റ് ആസ് ഗോഡ് കമാൻഡഡ് ഹിം. ഹി ഒബേയ്ഡ് ഗോഡ് ബൈ ഫെയ്ത്ത് ആൻഡ് ഹി ബിലീവ്ഡ് ഇൻ വാട്ട് ഗോഡ് സെറ്റ്. Making an ark of that size was not an easy job. Making an ark with the God-given specifications, it was a hard job. But still, he obeyed God. അവൻ അങ്ങനെ തന്നെ ചെയ്തു. ഈ സംഭവം നടക്കുന്ന സമയത്ത് അന്നുവരെ ഭൂമിയിൽ ഒരു ജലപ്രളയം ഉണ്ടായിട്ടില്ല. ജലപ്രളയം എന്താണെന്ന് ആളുകൾക്കറിയില്ല. മഴ അവർ കണ്ടിട്ടില്ല. നോഹുമായി പ്രസംഗിച്ചു, ജനത്തോട് പോയി പറഞ്ഞു, എന്താണ് ഭൂമിയെ ദൈവം നശിപ്പിക്കാൻ പോകുന്നത്, നിങ്ങൾ എല്ലാവരും ഈ പട്ടണത്തിൽ കയറണം, ഈ ഭൂമി നശിക്കാൻ പോവുകയാണ്, ജലപ്രളയം ഉണ്ടാകാൻ പോവുകയാണ്. നോഹുമായി പ്രസംഗിച്ചു, ജനങ്ങൾ പറഞ്ഞു, എന്താണ് ഈ പുള്ളിക്ക് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് അല്ലേ, ഈ പുള്ളിക്ക് കാര്യമായിട്ട് എവിടെയോ ഒരു സ്വല്പം ലൂസായി കിടപ്പുണ്ട്. ഇങ്ങനൊരു സംഭവം ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. ആരും നോഹയെ അംഗീകരിച്ചില്ല. They made fun out of him. What this crazy man is talking about? Flood? What is that? അവനെ പരിഹസിച്ച് കാണാം, ആട്ടിപ്പായിച്ച് കാണാം. നോഹ എല്ലാവരോടും പ്രസംഗിച്ചു, നിങ്ങൾ ഈ പട്ടകത്തിൽ കയറണം, ഭൂമി നശിക്കുവാനായിട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന്, ഇതുവരെ അങ്ങനെ ഒരു സംഭവം ആരും കണ്ടിട്ടില്ല. പക്ഷെ നോഹ അവൻ ഉറപ്പിച്ചു, ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നോഹ പൂർണ്ണമായി വിശ്വസിച്ചു. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം എന്നോട് പറഞ്ഞതാണെങ്കിൽ ഇതങ്ങനെ തന്നെ സംഭവിക്കും. അവനത് പൂർണ്ണമായി വിശ്വസിച്ചെന്ന് മാത്രമല്ല, തൻ്റെ കുടുംബത്തെയും ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ കുടുംബത്തെയും വിശ്വാസം ഉറപ്പിച്ചു. പുരേ, നമ്മൾ മാത്രം വിശ്വസിക്കുകയല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തെയും നേടുവാൻ നമുക്ക് കഴിയണം. നോഹ വിശ്വസിച്ചു ഒരു പ്രളയമുണ്ടാകും, തൻ്റെ മക്കളോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, അവരും അത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് നോഹ പട്ടകം പണിയാൻ തുടങ്ങിയത്. എത്ര നാൾ കൊണ്ടാണ് നോഹ പട്ടകം പണിത്? ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് Noah to build the ark? അതിനെക്കുറിച്ച് വേദപുസ്തക പണ്ഡിതന്മാരുടെ ഇടയിൽ വളരെ ഭിന്നമായ അഭിപ്രായങ്ങളുണ്ട്, പലവിധമായ സ്കോളേഴ്സിനിടയിൽ പല ആർഗ്യുമെന്റ്സ് ഉണ്ട്. എങ്കിലും വേദപുസ്തകത്തിലെ ലഭ്യമായിരിക്കുന്ന നോഹയുടെ വയസ്സ്, മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ അതിനെ നോക്കുമ്പോൾ അറൌണ്ട് 50 to 70 years. 70 വർഷത്തോളം എടുത്താണ് നോഹ ഈ പട്ടകം ഉണ്ടാക്കിയത്. അതിനെ കണക്ക് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാനിപ്പം റോമൻസിൻ്റെ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ ജനസിസിലേക്ക് പ്രവേശിക്കുന്ന, അപ്പോൾ ബൈബിളിൽ വന്നാൽ മതി, ഞാൻ കണക്ക് പറഞ്ഞ് പഠിപ്പിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ പറയാം, ഞാൻ അത് നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ലെന്നല്ലേ. ഏകദേശം 70 വർഷം എടുത്താണ് നോഹ പട്ടകം പണിതത്. ഓർക്കണം, നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നോഹ പട്ടം പണയെന്ന് പറഞ്ഞ് രണ്ടാഴ്ച കൊണ്ട് നോഹയിൽ അടിച്ചു കൂട്ടി, അല്ല. 70 വർഷം എടുത്ത് ഒരു പട്ടകം പണിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ കഷ്ടമേറിയ ജോലിയാണ്. പക്ഷെ നോഹ പണിതു. ഈ പട്ടകം പണിയതിൻ്റെ പിന്നിൽ നോഹയ്ക്കുള്ള പ്രേരക ശക്തി എന്താണ്? അവൻ്റെ വിശ്വാസം. His faith was the driving force behind this hard work. അവൻ വിശ്വസിച്ചു, ദൈവം പറഞ്ഞത് സംഭവിക്കും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നോഹയെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11:7 ഹീബ്രൂസ് 11:7, ബൈ ഫെയ്ത്ത് നോഹ വെൻ വാണ്ട് അബൌട്ട് തിങ്സ് നോട്ട് യെറ്റ് സീൻ ഇൻ ഹോളി ഫിയർ ബിൽറ്റ് ആൻ ആർക്ക് ടു സേവ് ഹിസ് ഫാമിലി. ബൈ ഹിസ് ഫെയ്ത്ത് ഹി കണ്ടെംഡ് ദ വേൾഡ് ആൻഡ് ബിക്കെയിം ഹെയർ ഓഫ് ദ റൈറ്റിയസ്നെസ് ദാറ്റ് ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് ഫെയ്ത്ത്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തെ രക്ഷയ്ക്കായിട്ടൊരു പട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്തോളം നീതിക്ക് അവകാശമായി തീർന്നു. വിശ്വാസത്താല നോഹ പട്ടം പണിത്. 70 വർഷം നോർത്ത് നോക്കിയേ, ഇത്രയും നീണ്ട നാളുകളിൽ വിശ്വാസത്താൽ പട്ടകം പണിതുകൊണ്ടിരിക്കുക നോഹ. കാരണം എന്താണ്? ഒറ്റ വിശ്വാസം, എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. ഒറ്റ വിശ്വാസമുള്ളൂ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, പണി എളുപ്പമാകാൻ വേണ്ടി നോഹ ഒരു കുറുക്ക് വഴിയും തേടിയില്ല കേട്ടോ. കറക്റ്റ് അളവ് ദൈവം കൊടുത്തിട്ടുണ്ട്. എന്ത് മരം കൊണ്ട് പണിയണം? നീ ഗോഫർ മരം കൊണ്ട് പണിയണം. അല്ലെ, അങ്ങനെയാ പറയുന്നല്ലേ. ഗോഫർ മരം കൊണ്ട് പണിയണം. അപ്പോൾ നോഹ വിചാരിച്ചു, ഓ ഗോഫർ വെട്ടണം, ഇനി മല കയറി അപ്പുറം പണി, ഇവിടെ അടുത്ത് പൈൻ മരം പണിതാ വെട്ടിക്കട്ടെ. ചെയ്തില്ല, അവൻ ഗോഫർ മരം കൊണ്ട് തന്നെ പണിതു. യഹോവ പറഞ്ഞു, അതിന് 300 മുഴം നീളം വേണം. പണത് പണിത് മടുത്ത് കർത്താവെ കൊണ്ട് വരിച്ച് 50 കുറച്ച് 250 ആക്കാമെന്ന് നോഹ വിചാരിച്ചു. ചെയ്തില്ല. വീതി 50 മുഴം വേണം. എന്തിനാ 50 കുറച്ചല്ലേ ഉള്ളൂ, ഒരു 30 ആക്കി കുറയ്ക്കാം. നോഹ കുറച്ചില്ല. അതിൻ്റെ ഉയരം 30 വേണം. അവൻ കുറച്ചില്ല. ദൈവം പറഞ്ഞ അതേ കണക്കിന് അവൻ പണിതു. അങ്ങനെ തന്നെ അവൻ ചെയ്തു. ഒരു കുറുക്ക് വഴിയും നോഹ തേടിയില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ ക്രൈസ്തവ ലോകം സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച അതാണ്. ഇന്ന് കുറുക്ക് വഴി തേടുന്ന ക്രൈസ്തവ ലോകത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്നു. The church has become so liberal to attract people. That's a danger in the Christendom today. To attract people, we have diluted the word of God. We have diluted the laws to attract the people. കുറുക്ക് വഴികൾ തേടുന്ന ക്രൈസ്തവ ലോകം. നമുക്കതിന് വ്യവസ്ഥയില്ല. ഈ പ്രമാണത്തിൽ നിന്ന് മാറാൻ നമുക്ക് വ്യവസ്ഥയില്ല. പത്ത് കൽപ്പനയൊക്കെ പ്രമാണിക്കാൻ പാടാ, ഒരു 6 ആണെങ്കിലും മതി അല്ലേ, 60% മതി. ഞങ്ങളുടെയൊക്കെ ഇടം മഹാടവയിൽ ഞങ്ങൾക്ക് അവിടെ പള്ളികളിലൊക്കെ പെരുന്നാൾ, വലിയ പെരുന്നാളാണ്. ഗാനമേള എന്ന് വേണ്ട, ബാൻഡ് സെറ്റ്, ചണ്ടമേള എല്ലാം ഉണ്ട്. പെരങ്ക പെരുന്നാൾ, അവിടുത്തെ പെരുന്നാൾ 2-3 ദിവസം നിൽക്കുന്ന പെരുന്നാളുകളൊക്കെ ഉണ്ട്. വലിയ പള്ളികൾ ഇരുന്നിട്ട് ഇടപാടുകളൊക്കെ ഭയങ്കര പെരുന്നാളുള്ള പള്ളികൾ. അപ്പോൾ പെരുന്നാളിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം ഈ കൈക്കാരന്മാരൊക്കെ ഒന്ന് പറയും, അച്ഛാ ഇന്ന് നമുക്ക് ആരാനൊന്ന് ഒന്ന് ഷോട്ട് ചെയ്യണം കേട്ടോ, ഇത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണം പോയി വന്നിട്ട് വേണം ഗാനമേള തുടങ്ങാൻ. അതുകൊണ്ട് ഇതുണ്ട്, അതുകൊണ്ട് ആരാധനയൊന്നും നമുക്കൊന്ന് ഷോട്ട് ചെയ്യണം. അച്ഛന്മാരും ചിന്തിക്കുക, ഇന്ന് ആ ഇന്ന് ഭാവസ്വീകാരം വേണ്ട, എന്തിനാ പെരുന്നാൾ നടക്കണം. ഇന്ന് പ്രസംഗം അച്ഛാ ഇന്ന് 5 മിനിറ്റ് മതി കേട്ടോ, 5 മിനിറ്റ്സ് മതി, റിഫ്ലക്ഷൻ മതി. ഞായറായിരുന്ന എല്ലാ പള്ളിയിലും പറഞ്ഞു, പെരുന്നാൾ വേണം, ആഘോഷം വേണം, ചണ്ടമേളം വേണം, എല്ലാം നടത്തിക്ക്, വെടിക്കെട്ടെല്ലാം നടത്തിക്ക്. പക്ഷേ ഇത് കുറച്ചിട്ടുള്ളൊരു പരിപാടിയൊന്നുമില്ല. നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ തീർത്തു തരാം, പക്ഷേ ഇത് ഇതിനകത്ത് നിന്ന് കുറച്ചിട്ട് ഒരു പരിപാടിയില്ല. ഇന്ന് കുറുക്ക് വഴി തേടുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. ഒരു കഥ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, അത് രസകരമായൊരു കഥയാണ്, പറയുകയാണ്. നോഹയുടെ കഥ തന്നെയാണ്. നോഹ പെട്ടകൊക്കെ പണിയുന്നു. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം നോഹ പ്രസംഗിക്കാനും കൂടെ പോകും. എല്ലാവരും പോയി പറഞ്ഞു, എടാവേ ദൈവം പ്രളയം വരുത്താൻ പോവുകയാണ്, നിങ്ങൾ വന്ന് രക്ഷപ്പെട്ടോണം, ഈ പട്ടകത്തേക്ക് ഞാൻ പട്ടം പണിയുന്നുണ്ട് എല്ലാം പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ദൈവം വന്ന് ചോദിക്കുന്നു, നോഹേ നീ പ്രസംഗിക്കുന്നുണ്ടോ? ദൈവമേ ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, നല്ല ഭംഗിയായി പ്രസംഗിക്കുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്, എത്ര പേര് സമ്മതിച്ച് പട്ടകത്തേക്ക് കയറാൻ, ആരെയും കിട്ടിയില്ല ഇതുവരെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവം വന്ന് ചോദിക്കും, അപ്പോഴെല്ലാം നോഹ പറയും, ഇതുവരെ ആരെയും കിട്ടിയില്ല, പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പെട്ടകം പ്രളയം വരുന്നതിന് 7 ദിവസം ഗ്യാപ് നമ്മൾ കാണുന്നുണ്ടല്ലോ. അവസാന ദിവസമായി യഹോവയെ ദൈവം വന്ന് ചോദിച്ചു, നോഹ എത്ര പേരുണ്ട്? യഹോവേ ആരെയും കിട്ടിയില്ല, കുറച്ച് മൃഗങ്ങൾ മാത്രം പറഞ്ഞു കേട്ടിവിടെ റെഡിയാ. അവരെപ്പോഴും വിളിച്ചാൽ വരാൻ റെഡിയാ, അവർ മൃഗങ്ങളെല്ലാം റെഡിയാ നിൽക്കുകയാണ്, മറ്റാരെയും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ദൈവം ആകെ ചിന്താനായി നിൽക്കുകയാണ്. അപ്പോൾ നോഹ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ നമുക്ക് ആളെ കിട്ടും. ദൈവം ചോദിച്ചാൽ എന്ത് കാര്യമാണ്? അതെ, നമ്മുടെ ഈ നിയമങ്ങളൊക്കെ അല്പം കുറയ്ക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ആളെ കിട്ടും പെട്ടകത്തിൽ കയറ്റാൻ. നീ എന്താ ഉദ്ദേശിച്ചത്? അതായത് ഇപ്പോൾ അവർ ദുഷ്ടതയൊക്കെ ചെയ്തുകൊണ്ടാണോ ഇത് നശിപ്പിക്കാൻ പോകുന്നത്? ഒരു കുറച്ച് ദുഷ്ടതയൊക്കെ ആകാം, കുറച്ചതൊക്കെ ആകാമെന്നൊരു നിയമം നീ കുറയ്ക്കുകയാണെങ്കിൽ പെട്ടകം നിറച്ച ആളെ കിട്ടും. ദൈവം പറഞ്ഞു, കയറാ പെട്ടകത്തിൽ എന്ന് പറഞ്ഞു. ദൈവം വാതിൽ അടച്ചു, ഉള്ളത് മതി, ഉള്ളത് മതി. അവൻ നേരും നിറയും വിശുദ്ധിയുള്ളത് മതി പെട്ടകത്തിൽ. ഒരു കഥയാണ്, പക്ഷേ അത് വളരെ രസകരമായി എനിക്ക് തോന്നി. അവൻ തന്നോട് കൽപ്പിച്ചതൊക്കെയും ചെയ്തു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. ദൈവപ്രമാണം വിട്ടുമാറാതെ നോഹ നിലനിന്നുകൊണ്ടാണ് അവനും അവൻ്റെ കുടുംബവും രക്ഷിക്കപ്പെട്ടതായി നമ്മളിന്ന് കാണുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന എൻ്റെ ഇടവകിലെ പ്രിയപ്പെട്ടവരെ, ഈ പ്രമാണം ഞാനും നിങ്ങളും പ്രമാണിച്ചാൽ, അവൻ്റെ വഴിയിൽ നമ്മൾ നടന്നാൽ, ഏത് പ്രളയം വന്നാലും, ഏത് കാറ്റടിച്ചാലും, ഏത് കോൾ വന്നാലും, സംഗീതക്കാരൻ പറയുന്ന പോലെ അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ എരിച്ചു കലങ്ങിയാലും കുലുങ്ങി വീണാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം പട്ടകത്തിൽ വന്ന പോലെ എന്നെ നിങ്ങളെയും കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോഹ നീതിമാനായി നടന്നു, നിഷ്കളങ്കനായി നടന്നു, അവൻ ദൈവത്തോട് കൂടെ നടന്നു, അവൻ ദൈവം പറഞ്ഞതൊക്കെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. അതുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുവെങ്കിൽ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ നീതിയോടെ നടക്കുമ്പോൾ പ്രതികൂലങ്ങൾ വരാം, പ്രളയമുണ്ടാകാം, പർവ്വതങ്ങൾ പോലും മുങ്ങിപ്പോകുന്ന ജലപ്രളയമുണ്ടാകാം. പക്ഷേ അരാരത്ത് പർവ്വതത്തിന് മുകളിൽ പട്ടകത്ത് നിന്നെ ഉറപ്പിച്ച് ഉണങ്ങിയ നിലത്ത് നിന്നെ ഇറക്കുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. അവനോട് ചേർന്ന് നടക്കുവാൻ, അവൻ കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ കഴിയുമ്പോൾ ഈ ദൈവം നമ്മായി ഉയർത്തും, അവൻ നമ്മെ അനുഗ്രഹിക്കുമെന്ന് നോഹ നമ്മളെ ഇന്ന് പകലെ പഠിപ്പിക്കുകയാണ്. കുറുക്ക് വഴികൾ തേടരുത്, കുറുക്ക് വഴികളിൽ ഓടരുത്. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, പക്ഷേ അവയെല്ലാവരും യഹോവ അവനെ വിടുവിക്കും. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മ ദൈവത്തിനും സർവമാനമഹത്വവും കലാസുണ്ടാക്കി മാറാകട്ടെ. ആമേൻ.